സൗന്ദര്യശാസ്ത്ര ചിന്തകൾ പേജ് 109 17 അലക്സാണ്ടർ ബോഗാർട്ടൻ. സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നാം ആദ്യം പരിചയപ്പെടുന്ന നാമധേയമാണ് അലക്സാണ്ടർ ഗോട്ട്ലൈബ് ബോങ്കാർട്ടൻ്റേത്. ബോങ്കാർട്ടൻ ബെർലിൻകാരനായിരുന്നു. ബോങ്കാർട്ടൻ ഒരു തത്വചിന്തകൻ എന്ന നിലയിലും ലത്തീൻ റെട്ടക്രിങ്ങിൻ്റെ കവിതയുടെയും പ്രമാണികനായ ഒരു അധ്യാപകൻ എന്ന നിലയിലും പ്രശസ്തനായിരുന്നു. 1735 തൻ്റെ 21-ാമത്തെ വയസ്സിൽ ബോങ്കാർട്ടൻ ഡോക്ടേഴ്സ് ഡിഗ്രി സമ്പാദിച്ചു. ഈ വിശേഷപ്പെട്ട ശാസ്ത്രത്തിൻ്റെ നാമധേയം എന്ന നിലയിൽ ആദ്യമായി ഈസ്തറ്റിക് എന്ന വാക്ക് ഉപയോഗിച്ച വ്യക്തി അദ്ദേഹമാണെന്ന് രേഖപ്പെടുത്തട്ടെ. 1742 ഫ്രാങ്ക്ഫർട്ട് സർവകലാശാലയിൽ ബോങ്കാർട്ടൻ നടത്തിയ സൗന്ദര്യശാസ്ത്ര പ്രഭാഷണങ്ങൾ പ്രഖ്യാപിതമാണ്. 1750 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥത്തിൻ്റെ ടൈറ്റിൽ പേജിൽ തന്നെ ഈസ്തറ്റിക് എന്ന സ്വപ്ന സ്ഥാനം പിടിക്കുകയുണ്ടായി. 1758 പ്രസ്തുത ഗ്രന്ഥത്തിൻ്റെ ദ്വിതീയ ഭാഗം പുറത്തിറങ്ങി. 1762 മരണം ചെന്ന് ആ ജീവിതം കൊയ്തെടുത്തു. ആ ഗ്രന്ഥം ഒരിക്കലും പുറത്തയുമില്ല. സംവേദനാശ്രിതമായ അവബോധത്തോട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെതെന്ന അഭിപ്രായമാണ് ബോങ്കാർട്ടൻ്റേത്. സൗന്ദര്യ വിഷയകമാണ് സൗന്ദര്യശാസ്ത്രം. പക്ഷേ എന്താണ് സൗന്ദര്യം? അസുന്ദര വസ്തുക്കൾ ധാരാളമുണ്ട് നാം ജീവിക്കുന്ന ഭൂമിയിൽ. അവയെക്കുറിച്ചുള്ള നമ്മുടെ പര്യാലോചനകൾ സൗന്ദര്യാത്മകത കടന്നു വരാവുന്നതേയുള്ളൂ. സുന്ദര വസ്തുക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ ചിന്തകന്റെ മനസമീപനത്തിൽ വൈരൂപ്യം കടന്നു വരാം. അതുകൊണ്ട് എന്താണ് സൗന്ദര്യം എന്ന ചോദ്യം സ്വയം ആവർത്തിക്കേണ്ടി വരുന്നു. ബോങ്കാർട്ടൻ ഇക്കാര്യത്തിൽ പറയുന്ന സമാധാനം ഇതാണ്: വസ്തു സൗന്ദര്യവും സംവേദനാത്മക ബോധത്തിൻ്റെ സൗന്ദര്യം രണ്ടാണ്. സൗന്ദര്യ ചിന്തയെ ബോങ്കാർട്ടൻ ഇങ്ങനെ നിർവചിക്കുന്നു: സംവേദനാത്മക ബോധത്തിൻ്റെ ശാസ്ത്രം. ഭാവന, ദീക്ഷണ എന്നിവയെ വേർതിരിച്ചറിയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അവബോധം രണ്ടു തരത്തിലുണ്ട്. കുഴഞ്ഞു മറിഞ്ഞതാണ് ഒരു തരം, വ്യക്തമായ അവബോധം മറ്റൊരു തരം. പേജ് 110. കുഴഞ്ഞുമറിഞ്ഞ അവബോധത്തിലാണ് കവിതയുടെ സാധ്യത വർദ്ധമാനമായി തീരുന്നത്. ലളിത സങ്കല്പങ്ങളെക്കാൾ കാവ്യാത്മകം സങ്കീർണ സങ്കല്പനങ്ങളാണെന്ന് ബോങ്കാർട്ടന് അഭിപ്രായമുണ്ട്. കാവ്യാത്മക പ്രതിനിധീകരണങ്ങൾ ഭാവനാശ്രിതമാണ്. ഭാവനാസൃഷ്ടികളെ മൂല്യനിർണയത്തിന് വിധേയമാക്കുന്ന സഹൃദയ സിദ്ധയെ ഭാവിയത്രയെ അഭിരുചി എന്നാണ് ബോങ്കാർട്ടൻ വിളിക്കുന്നത്. ഇൻഡിസം സെൻഫ്യൂഷം എന്ന വാക്കാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. മെഡിറ്റേഷൻസ്, ഈസ്തറ്റിക് എന്നീ കൃതികളിൽ തത്വസന്ധതമായ ചർച്ചകൾ അദ്ദേഹം നിബന്ധിച്ചിരുന്നു. സത്യം ഇക്കാണുന്നവ മാത്രമാണെന്ന് പറഞ്ഞുകൂടാ. സത്യത്തിന് ആത്മാവിൽ ഒരെതിർ രൂപമുണ്ട്. ആത്മനിഷ്ഠ സത്യമാണത്. വംശത്തിലോ ജാതിയിലോ അല്ല, വ്യക്തിയിലാണ് പൂർണ്ണ സത്യം അവസ്ഥിതമായിരിക്കുന്നതെന്ന്. വംശം സത്യം തന്നെ, ജാതി അതിലേറെ, വ്യക്തി അതിലുമേറെ. കലയിലെ സത്യത്തെ സംഭവ സത്യം എന്നാണ് ബോങ്കാട്ടൻ വിളിക്കുന്നത്. മുഴുശരിയോ മുഴുത്തെറ്റോ ആകാത്ത സത്യം മാത്രമാണ് ലാവണ്യാത്മകം. എന്താണ് സംഭവ സത്യം? യുക്തിപരമായ അസംഭവമായിരിക്കുമ്പോൾ സൗന്ദര്യാത്മകതയെ സംഭവ്യമായിരിക്കുന്നത്. കുഴഞ്ഞുമറിയൽ അഥവാ അവ്യക്തത എന്ന അവസ്ഥയിൽ നിന്നേ സത്യദർശനത്തിലേക്ക് പോകാനാവൂ എന്ന കാഴ്ചപ്പാട് ബോങ്കാട്ടനുണ്ട്. രാത്രിയിൽ നിന്ന് പുലരി കടന്നാണ് ഉച്ചവെളിച്ചം വരുന്നത്. അവ്യക്തത, ഈഷ്ട വ്യക്തത, പൂർണ്ണ വ്യക്തത എന്ന ക്രമം ഒരനിവാര്യതയാണെന്ന് അദ്ദേഹം കരുതുന്നു. ബോങ്കാർട്ടൻ എപ്പോഴും പരമ്പിരത്തി കൂടെ നിർത്തുന്നു. താനൊരു കലാപകാരിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചില്ല. അങ്ങനെയാകാൻ ഒട്ടാഗ്രഹിച്ചതുമില്ല. ബോങ്കാർട്ടൻ ചെയ്തത് എന്താണ്? ഒരു പുതിയ ശാസ്ത്രത്തിൻ്റെ വരമറിയിച്ചു. ആ ശാസ്ത്രത്തെ സമ്പ്രദായകം പണ്ഡിജോതിതവുമായ രീതിയിൽ അവതരിപ്പിച്ചു. ക്രോച്ചയുടെ അഭിപ്രായം കേൾക്കുക: ദ ബേബി എബൌട്ട് ദ ബോൺ റിസീവ്സ് ദ നെയിം ഓഫ് ദ എസ്തെറ്റിക് ബൈ പ്രിമച്യൂർ ബാപ്റ്റിസം അറ്റ് ഹിസ് ഹാൻഡ്സ്. ബോങ്കാർട്ടൻ്റെ ഈസ്തെറ്റിക് രൂപപ്പെട്ടു കഴിഞ്ഞാൽ സൗന്ദര്യം ശാസ്ത്രമാണെന്ന് പറഞ്ഞുകൂടാ. രൂപപ്പെടാൻ തുടങ്ങുക മാത്രം ചെയ്ത സൗന്ദര്യ ചിന്തയാണത്. പ്രാരംഭക സ്വരം എന്ന നിലയിലാണ് ബോങ്കാർട്ടൻ അവിസ്മരണീയനാകുന്നത്. 18. ഗിയാം ബറ്റിസ്റ്റ വിക്കോ. വാസ്തവത്തിൽ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ശരിയായ ഉപജ്ഞാതാവായ ഇറ്റലിക്കാരൻ ഗിയാംബറ്റിക് വിക്കോ ആണ്. കവിതയുടെയും കലയുടെയും സ്വഭാവത്തെക്കുറിച്ചുള്ള ആദ്യത്തെ യുക്തിസഹമായ നിർവചനങ്ങൾ അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയാം. ബൊങ്കാട്ടന്റെ ആദ്യ പഠനം വെളിച്ചം കാണുന്നതിന് 10 വർഷം മുമ്പ് തന്നെ, അതായത് 1725 സൈൻസ ന്യൂവ നേപ്പിൾസിൽ പ്രകാശം കണ്ടിരുന്നു. പേജ് 111. കവിത യുക്തിരഹിതമോ യുക്തിധിഷ്ഠിതമോ ആത്മീയമോ? അതിന് ചരിത്രത്തിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്നും എന്തെന്ത് വ്യത്യാസങ്ങളാണുള്ളത്? വിക്കോ ചോദിക്കുന്ന ചോദ്യങ്ങളാണവ. സയൻസ് ആൻഡ് നോവായുടെ 2nd പുസ്തകത്തിൽ ഇവയുടെ ഇത്തരം വിക്കോ അന്വേഷിക്കുന്നുണ്ട്. കവിത ബുദ്ധിക്കു മുൻപേ നിലനിൽക്കുന്ന ഒന്നാണ്, അത് ഐന്ദ്രിയതയെ പിന്തുടരുകയാണ് ചെയ്യുക. പ്ലേറ്റോ കവിതയുടെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. മനുഷ്യന് ആദ്യമുണ്ടാകുന്നത് അവധാരണമല്ല, അനുഭൂതിയാണ്. അനുഭൂതിയെ അവധാരണം പിന്തുടരുക മാത്രം ചെയ്യുന്നു. കാവ്യാത്മക വാക്യങ്ങൾ ഉരുത്തിരിയുന്നത് മനസ്സിൻ്റെ ഒരുതരം വൈകാരിക പ്രതികരണമാണ്. ന്യായവാദത്തിലൂടെയാണ് ഒരുതരം പ്രതിഫലനമാണ് തത്വചിന്താപരമായ വാക്യങ്ങളിൽ വർത്തിക്കുന്നത്. വിശേഷത്തെ സമീപിക്കുന്തോറും കവിത സത്യത്തിലേക്ക് അടുക്കുന്നു. അതേസമയം സാമാന്യത്തിലേക്ക് ഉയരുന്തോറുമാണ് തത്വചിന്ത സത്യത്തിലേക്ക് അടുക്കുന്നത്. ബോധമനസ്സിൻ്റെ ഒരു ഭാവനാത്മക മുഖമാണ് കവിതയായി വെളിപ്പെടുന്നത്. അതിഭൗതിക ചിന്തയും കവിതയും പരസ്പരം വിപരീതങ്ങൾക്ക് പോലുമാണെന്ന് പറയാം. ബാലിശമായ മുൻവിധികളോട് കൂടിയ മനസ്സിന് സംശോധനം നൽകുന്നു. അതിഭൗതിക ചിന്ത കവിതയാകട്ടെ മനസ്സിനെ മേൽപ്പറഞ്ഞ മുൻവിധികളിൽ മുക്കിത്താഴ്ത്തുന്നു. ഇന്ദ്രിയങ്ങളുടേതായ വിധിന്യായങ്ങളെ ആധ്യാത്മിക ചിന്ത എതിരിടുന്നു. കവിത അവയെ സ്വയം നിയമമാക്കുന്നു. ആധ്യാത്മിക ചിന്തകൾ ഭാവനയെ നിർവീര്യമാക്കുമ്പോൾ കവിത അതിനെ പ്രബലമാക്കും. ആത്മാവിനെ ശരീരമായി രൂപാന്തരപ്പെടുത്താതിരിക്കാനുള്ള ചത്തചിന്ത യജ്ഞിക്കുന്നു. ആത്മാവിന് ശരീരം കൊടുക്കുന്നതിലാണ് കവിത ആനന്ദം കണ്ടെത്തുന്നത്. വിക്കോയുടെ ഈ താരതമ്യ ചിന്തനം രസകരമാണ്. അദ്ദേഹത്തിൻ്റെ സയൻസ് ആൻഡ് നോവയുടെ 2nd പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഒരാശയം ക്രോച്ചി ഇപ്രകാരം സംക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. പോയറ്റ്സ് ആർ ദ സെൻസസ്, ഫിലോസഫേഴ്സ് ദ ഇൻ്റലക്ട് ഓഫ് മാൻകൈൻഡ്. ഭൗതികമായ പ്രതിഫലനം പദ്യവൽക്കരണത്തിന് വഴങ്ങാതിരിക്കില്ല, എങ്കിലും അത് കവിതയാകാൻ ഞെരുക്കം. ഭാവനയിൽ നിന്നാണ് കവി ജന്മമെടുക്കുന്നത്. പ്രാകൃതത്വത്തിൻ്റെ മടുത്തത്തിലാണ് കവി വിശ്രമിക്കുന്നത്. പഴമയുടെ പ്രാകൃതത്തിൽ ഹോമർ, മധ്യയുഗത്തിൻ്റെ പ്രാകൃതത്തിൽ ദാന്തെ. ശിശുത്വവും പ്രാകൃതവും നിറഞ്ഞ കാലാസ്ഥലങ്ങളിൽ നിന്നും മഹത്തായ കവിത പിറന്നു വീഴുന്നത്. ഈ കാഴ്ചപ്പാടുമായി വിക്കോ ചില പ്ലേറ്റോണിക് അഭിപ്രായങ്ങളെക്കുറിച്ച് പുനർചിന്തനം ചെയ്യുന്നുണ്ട്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിലെ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം സാധൂകരിക്കുകയോ ഭേദഗതികളോടെ അംഗീകരിക്കുകയോ ആണ്. ഹോമറിൻ്റെ ബുദ്ധി പ്രഭാവത്തെ പ്ലേറ്റോ നിഷേധിക്കുന്നുണ്ടല്ലോ. ഒരർത്ഥത്തിൽ അത് ശരി തന്നെ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹോമറിന് ബുദ്ധി പ്രഭാവമുണ്ട്. പക്ഷേ അത് കാവ്യവൈകനിഷ്ഠമായ ബുദ്ധി പ്രഭാവം മാത്രമാണ് വിക്കോ എഴുതുന്നു. ദൈക്ഷണിക പ്രതിഫലനത്തിൻ്റെതായ ഒരു നവ്യയുഗത്തിൽ ഒരാൾ കവിത എഴുതുമ്പോൾ അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അയാൾ ശൈശവത്തിലേക്ക് തിരിച്ചു പോവുക മാത്രമാണ്. അയാൾ ഭാവനയെ പിന്തുടരുകയോ വിശേഷങ്ങളിൽ സ്വയം നഷ്ടപ്പെടുകയുമാണ്. അയാൾ സ്വമനസ്സിനെ അക്ഷരങ്ങളിൽ വിന്യസിക്കുകയാണ്. കാവ്യവൃത്തത്തിൽ ഭൗതികമായ പ്രതിഫലനം കടന്നു വരുന്നില്ല. ബാല്യത്തിൻ്റെ വ്യാപാരമാണത്. കവിതയിൽ തത്വചിന്താപരമായ ആശയങ്ങൾ കടന്നു വരാറുണ്ടല്ലോ, അവയുടെ കാര്യമോ? വിക്കോ നിസ്സന്ദേഹം മറുപടി പറയും. കവി അവയോടലിഞ്ഞു ചേരുകയോ ഭാവനയെ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. അവ കവിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് മാത്രം. നാടകവേദിയിലോ പ്ലാറ്റ്ഫോമിലോ കാണപ്പെടുന്ന ദൃശ്യത്തോട് ഒരു നിരീക്ഷകനുണ്ടാകുന്ന ആഭിമുഖ്യമേ വാസ്തവത്തിൽ തത്വകാശിയോട് കവിക്കുള്ളൂ. ദൈക്ഷണിക ആശയങ്ങൾക്ക് പ്രാധാന്യം കൂടുമ്പോൾ ആശയങ്ങളെ ചിത്രങ്ങളായും യുക്തിയെയും ഭാവനയെയും മാറ്റാൻ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ മാത്രം അത്രത്തോളം മാത്രം കവി അംഗീകരിക്കപ്പെടാം. കവിയുടെ ശരിയായ വഴിത്താര അതല്ലെന്നു സാരം.